πάρω γιά μου. Πιτάβλεν που τρώνε περισσότερο ρούχα εκείνο στουδί άδειμα τελευταία εξανέα. Μην τέντε στουδίγαλα πλάγα που μην αναφερήκαν να μπλεβανά ιδιόντον πρέπει. പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ ദണ്ഡടിയാരോട് കരുണ എന്ന് മിശിരാജാവേ എന്ന് പാറയ്ക്കുമോർ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദൂഷണം ഞങ്ങളെ രക്ഷകൊള്ളണമേ. രാജ്യശക്തിയും മോത്തു നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമി. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തിരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യമർത്ത് അറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ വീഴ്ച കൊള്ളണമേ. ആമീൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ധ്യാസമയത്തിനായിട്ട് ബലഹീനരായ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാലും കൃപയാലും ഒരു ദിവസം കൂടി ഞങ്ങളെ ഈ വേദ പഠനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് തന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് സഹായത്തിന് മറ്റാരുമില്ല. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയിൽ താഴ്മയോടെയും വിനയത്തോടെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും സമർപ്പിച്ച് പ്രത്യാശയോടെയും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജീവനുള്ള പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മന്ദമായിരിക്കുന്ന, ഞങ്ങളുടെ തണുത്തുറഞ്ഞു പോയ, ഞങ്ങളുടെ അലസമായ ഞങ്ങളുടെ ചിന്താഗതികളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ തൊട്ടുണർത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ, വിശുദ്ധ സ്ലീഹന്മാരുടെ അനുസ്മരണയിലൂടെ നൊയമ്പ് ഉപവാസത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ചൂടടയാളം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ആ ഒരു ഉന്മേഷവും താല്പര്യവും കർത്താവെ വിശുദ്ധ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ തേജസ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിന് വേണ്ടി സാക്ഷികളായിട്ട് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനപ്രകാരം ഞങ്ങളുടെ കുടുംബജീവിതം നയിപ്പാൻ ഇടയാക്കണമേ. ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും സ്ഥാനമായി കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരങ്ങളായിരിക്കുന്നവരിൽ സമാധാനം നൽകണമേ. ദൈവകരുണ ഞങ്ങളെല്ലാവരുടെയും ബലം കൈകൊണ്ട് ഇടം കൈകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിന്റെ മേൽ ദൈവാനുഗ്രഹം ചെയ്യണമേ. കഴിഞ്ഞ കാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നൽകിയ നന്മകളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമുക്ക് വീണ്ടും കൂടിച്ചേർന്ന് വരുവാൻ്റെയും ഇടയാക്കി. ഇതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെയാണ് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിലും ജോലി കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതെങ്കിലും എല്ലായിടങ്ങളിലും സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ആയിരിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധനായ പത്രോസ്ലൈഹ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസ്ലൈഹയുടെ ആ ചിന്തകളെ നമ്മളുടെ മനസ്സിലേക്ക് നൽകിയത്, നമ്മൾ ലിവിംഗ് ഹോപ്പ് ഉള്ളവരായിരിക്കണം, ജീവനുള്ള പ്രത്യാശയുള്ളവരായിരിക്കണമെന്ന്. ജീവന്റെ അടയാളം എപ്പോഴും പ്രസരിപ്പുള്ളതാണ്, നമ്മൾ വളരാനായിട്ടുള്ള ആഗ്രഹമുള്ളതാണ്, ഏറെ സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയോടെ അല്ലെങ്കിൽ തളർന്നുപോയ ഹൃദയത്തോടെ അല്ലെങ്കിൽ പ്രയാസത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഭാരത്തോടുകൂടി നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെ എന്നെ കേൾക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായിട്ടൊരു സന്ദേശം പ്രത്യേകമായിട്ട് പറയുന്നു. പത്രോസ് ലേഖനത്തിലൂടെ നമ്മൾ കേൾക്കുന്നതായ ഈ ഒരു കാര്യം വലിയ പ്രത്യാശ തളർന്നു പോകാതെ ആദ്യത്തെ ഏഷ്യ മൈനറിലുള്ള ക്രിസ്ത്യാനികൾക്ക് കൊടുത്ത അതേ സന്ദേശം നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും, പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതുപോലെ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായാലും തളർന്നു പോകാതെ ഉത്സാഹത്തോടുകൂടി, കള്ളനോ കൊലപാതകയോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പലകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടതെന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മൾ ആ ഉത്സാഹത്തോടുകൂടിയും കഷ്ടതകളെയും പ്രയാസങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഇതിനപ്പുറമായിട്ട് നമുക്കൊരു പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയുണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ ആമുഖമായിട്ട് നമ്മൾ 12 അപ്പോസ്തലന്മാരുടെയും പ്രത്യേകിച്ച് പൗലോസ് സ്ലീഹായുടെയും അനുസ്മരണയിൽ സ്ലീഹ നൊയമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നൊയമ്പ് കുറെ പേരെങ്കിലുമൊക്കെ നൊയമ്പ് ആചരിക്കുന്നുണ്ട് എന്നുള്ളതറിയാം. കൂടുതലൊരു തീഷ്ണത നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകട്ടെ. അപ്പോസ്തലന്മാരെ നമുക്ക് ഓർക്കാം, അവര് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച് വളരെയേറെ പീഡനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ജീവൻ വരെ ഹോമിക്കുമ്പോൾ നമുക്ക് വർഷത്തിലൊന്ന് അവരെ പ്രതി ഒരു 13 ദിവസം ഇച്ചിരി ഇറച്ചിയും മീനും ഒക്കെ ഒഴിവാക്കി അത്രയിലൊക്കെ നമ്മൾ ചെയ്യണ്ടേ, അത്രയിലൊക്കെ ചെയ്യണ്ടേ? അത് നമ്മുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടല്ലേ? അതും കൂടെ ഒന്ന് ഓർത്ത് ഇതുവരെ നോക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ പ്രയാസപ്പെടണ്ട, ഇനിയും 10 ദിവസം കൂടെ നമുക്കുണ്ട്, 10 ദിവസങ്ങൾ നമുക്കുണ്ട്. അത് പ്രത്യേകമായിട്ട് അത് നോയിമ്പ് നോക്കി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആ സ്ലീഹന്മാരുടെ ഒരു തീക്ഷ്ണത നമ്മളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രത്യേകിച്ച് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മന്ദീഭവിച്ചു കിടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും, അത് ജോലികാര്യമാകാം, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളാകാം, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആവലാതികളാകാം, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതും കൊണ്ടൊന്നും ഫുൾ സ്റ്റോപ്പ് അല്ല ജീവിതത്തിന്. ഇതിനപ്പുറമായിട്ട് വലിയൊരു പദ്ധതി ദൈവം ഒരുക്കുന്നുണ്ടെന്നുള്ള ഉത്സാഹത്തോടുകൂടി ഉന്മേഷത്തോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പത്രോസ് ലേഖനത്തിന്റെ ആദ്യത്തെ ലേഖനത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് കടന്നു. അതുകൊണ്ട് ഒരു കൺക്ലൂഷൻ എന്നുള്ള ഒരു രീതിയിലും കൂടെയാണ് ഞാൻ ഈ ആമുഖം പ്രത്യേകമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയതിനെ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും പരസ്പരം പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാനും തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉന്മേഷത്തോടുകൂടി സംബന്ധിക്കുവാനും ജീവിതത്തെ ഉന്മേഷത്തോടുകൂടി ക്രമീകരിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ പത്രോസിന്റെ 1 ലേഖനത്തിന്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ 3 സെക്ഷനായിട്ടാണ്, 14 വാക്യങ്ങളിലുള്ള 5 അധ്യായം 3 സെക്ഷനായിട്ട് നമുക്ക് വായിക്കാം. 5 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കണം, അതിനുശേഷം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം, അതിനുശേഷം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് 3 സെക്ഷനായിട്ട് നമുക്ക് ഈ ഇന്നത്തെ പാഠങ്ങൾ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാമോ?
നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടു മൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കത്രുത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്തു. എന്നാൽ ഇടയസ്പ്രേഷൻ പ്രത്യക്ഷനാവുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിച്ചു.
The elders who are among you, I escort. I who am a fellow elder and a witness of the sufferings of Christ, and also a partaker of the glory that will be revealed. Shepherd the flock of God which is among you, serving as overseers, not by compulsion, but willingly, not for dishonest gain, but eagerly, not as being lords over those entrusted to you, but being examples to the flock. And when the chief shepherd appears, you will receive the crown of glory that does not fade away. വളരെ അനുഗ്രഹീതമായ, വളരെ മനോഹരമായ ഒരു അധ്യായമാണ് പത്രോസിന്റെ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം. ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ എക്സോർട്ടേഷൻസ് ടു ദ ലീഡേഴ്സ് ഓഫ് ദി ചേർച്ച് എന്ന് നമുക്ക് അതിനെ ഹെഡിങ് കൊടുക്കാം. സഭയുടെ അധ്യക്ഷന്മാർക്കുള്ള ഒരു പ്രബോധനമായിട്ടാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നത്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. പത്രോസ് പറയുകയാ, നിങ്ങളിൽ മൂപ്പന്മാരുണ്ട്, നിങ്ങളിൽ മൂപ്പന്മാരുണ്ട്. ദ എൽഡേഴ്സ് ഹു ആർ എമംഗ് യു, നിങ്ങളിൽ മൂപ്പന്മാരുണ്ട്. ആ മൂപ്പന്മാരെ, നിങ്ങളുടെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ആരംഭിക്കുന്നത്. നമുക്ക് ഈ മൂപ്പൻ എന്നുള്ള ആ ഒരു പദപ്രയോഗം തീർച്ചയായിട്ടും പഴയ നിയമ ചരിത്രം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായ കാര്യമാണ്. പത്രോസ് ഒരു കൂട്ടുമൂപ്പനായിട്ട്, ഒരു ഫെലോ എൽഡറായിട്ട് തന്നെ ചിത്രീകരിക്കുക. അപ്പോൾ ഏഷ്യ മൈനറിലുള്ള ആൾക്കാർക്കാണ് ഇത് എഴുതുന്നതെന്ന് പറഞ്ഞു. അവിടെയുള്ള ആൾക്കാരെ, അവരുടെ ഇടയിലുള്ള മൂപ്പന്മാര്, സഭ തോറും ഒരു മൂപ്പന്മാരെ നിയമിച്ചിരുന്നു. ആ മൂപ്പന്മാർക്ക് കൊടുക്കുന്ന പ്രബോധനമാണ് ഈ 4 വാക്യങ്ങളിൽ പത്രോസ് കൊടുക്കുന്നത്. ഈ മൂപ്പൻ എന്ന സ്ഥാനം യഹൂദ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ്. മൂപ്പൻ എന്ന സ്ഥാനം പുറപ്പാട് പുസ്തകം 3:16 വായിക്കാവോ ജിജി? പുറപ്പാട് പുസ്തകം 3:16 എക്സോഡസ് chapter 3 verse 60.
നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്. ഞാൻ
നിങ്ങൾ മൂപ്പന്മാരെ കൂട്ടി വരുത്തണമെന്ന് പറയുക. മൂപ്പന്മാരെ കൂട്ടി വരുത്തണം. 12:21 12:21 എക്സോഡസ് തന്നെ, പുറപ്പാട് തന്നെ.
അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബം,
ഇസ്രായേൽ മൂപ്പന്മാരെ എല്ലാം വിളിച്ച് അവരോട് പറഞ്ഞത്, കുറെ അവരോട് പറയുന്ന കാര്യം. അപ്പൊ മൂപ്പന്മാർ എന്നൊരു കാറ്റഗറി ഉണ്ട്. 24:1 കൂടെ വായിച്ചത്, 24:1.
അവൻ പിന്നെയും മോശയോടെ, നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും
മതി 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 മതി. അപ്പൊ ഈ 70 മൂപ്പന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. ഈ പുറപ്പാട് പുസ്തകം മുതൽ വേദപുസ്തകത്തിലുടനീളം പഴയ നിയമം മുഴുവൻ ഈ മൂപ്പൻ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26:3 വായിച്ചു. മത്തായിയുടെ സുവിശേഷം 26:3.
അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും കയ്യാഫ മഹാപുരോഹിതന്റെ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി.
മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും എല്ലാം കയ്യാഫാവിന്റെ മണ്ഡപത്തിൽ വന്നുകൂടി എന്ന് പറയാം. അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യാഫായുടെ മണ്ഡപത്തിൽ വന്നുകൂടി. അപ്പോ ഈ മൂപ്പന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ കൂടിയാണ് അന്നത്തെ മതപരമായ കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളത് അവിടുന്ന് നമുക്ക് ബോധ്യം കിട്ടുന്നുണ്ട്. വേറെ ധാരാളം വാക്യങ്ങളുണ്ടെങ്കിലും ചില വാക്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 4:5 കൂടെ വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 4:5.
മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ കയ്യാപ്പാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവർ
ഒക്കെയും ശാസ്ത്രിമാരും ഒക്കെ ഒന്നിച്ചുകൂടിയതായ ചരിത്രം വീണ്ടും അവിടെ പറയുകയാണ്. അപ്പോ ഈ മൂപ്പന്മാർക്ക് അന്നത്തെ യഹൂദന്മാരുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. അത് പിന്നീട് ഈ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ സഭയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ മൂപ്പന്മാർക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ അറിയണം. ഇതിന് പ്രസ്ബുറ്ററോസ് എന്നുള്ള വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. എൽഡർ എൽഡർ എന്നാണല്ലോ ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചത്, മൂപ്പൻ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന വാക്ക് എൽഡർ എന്നുള്ളത്. അതിന്റെ ഗ്രീക്ക് വാക്ക് പ്രസ്ബുറ്ററോസ്, പ്രസ്ബിറ്റർ എന്നുള്ള അർത്ഥം തന്നെ, പി ആർ ഇ എസ് ബി യു ടി ഇ ആർ ഒ എസ് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രസ്ബുറ്ററോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ പ്രസ്ബിറ്റർ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്, അതിൽ നിന്നാണ് എൽഡർ മൂപ്പൻ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. സത്യത്തിൽ ഈ മൂപ്പൻ പ്രസ്ബിറ്റർ എന്നുള്ളതിന്റെ സുറിയാനി പദം കാശീശോ എന്നുള്ളത്, കാശീശോ കശീശ എന്ന പുരോഹിതൻ എന്നുള്ള അർത്ഥത്തിലാണ് സത്യത്തിൽ മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്യേണ്ടിയിരുന്നു, മൂപ്പൻ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കണിയാമ്പറമ്പിലച്ചന്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് സുറിയാനിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക്, ഇംഗ്ലീഷിന്റെ ദാസ്യത്തിലേക്കൊന്നും പോകാതെ സുറിയാനിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വിശുദ്ധ ഗ്രന്ഥത്തില് അവിടെ അച്ഛൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, നിങ്ങളുടെ സഹ കശീശയായ ഞാൻ മിശിഹായുടെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷിയും വെളിപ്പെടുവാനിരിക്കുന്ന തന്റെ മഹത്വത്തിന് സംബന്ധിയുമായ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള കശീശന്മാരോട് അപേക്ഷിക്കുന്നു. അത് കശീശ എന്നുള്ള വാക്ക് തന്നെയാ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന ആശയം ഇത്രേ ഉള്ളൂ. ഇവിടെ പുരോഹിതൻ, നമ്മള് അച്ഛൻ എന്ന് വിളിക്കുന്ന, പട്ടക്കാരൻ എന്ന് വിളിക്കുന്ന അതേ അർത്ഥത്തിൽ വേണമായിരുന്നു ഇത് തർജ്ജമ ചെയ്യാൻ. പക്ഷെ മൂപ്പൻ എന്നുള്ളത് അതിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോയോ എന്നുള്ളൊരു ഒരു ഒരു ചിന്തയിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ ഷെപ്പേഡ് എന്നുള്ള വാക്ക്, ഈ പൊയ്മൻ, പൊയ്മൻ പി ഒ ഐ എം ഇ എൻ, പൊയ്മൻ എന്നുള്ള വാക്കിൽ നിന്ന് പാസ്റ്റർ എന്നുള്ള വാക്കുണ്ടായത്. അതുകൊണ്ട് ഈ പാസ്റ്റർ എന്നുള്ള വാക്കാണ് പലപ്പോഴും ഈ നമ്മുടെ കുറച്ചുകൂടി മലയാള അർത്ഥതലങ്ങൾ വരുമ്പോ ഇടയൻ എന്നുള്ള വാക്കിന് കുറച്ചുകൂടി അർത്ഥതലങ്ങൾ ഉണ്ടെങ്കിൽ ഈ പാസ്റ്റർ എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ഗ്രീക്ക് വാക്ക് പൊയ്മൻ എന്നുള്ള വാക്കാണ്. ആ പൊയ്മൻ എന്നുള്ള വാക്കല്ല ഇതിനകത്ത് പൗരോഹിത്യ സ്ഥാനം വരുമ്പോ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രസ്ബിറ്റർ, പ്രസ്ബിറ്റർ എന്നുള്ള ഗ്രീക്ക് വാക്ക് എന്റെ തർജ്ജമയാണ് മൂപ്പൻ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രീ ടയർ മിനിസ്ട്രിയില് പ്രസ്ബിറ്റർ എന്നുള്ള വാക്കിനാണ് കൂടുതൽ, പൊയ്മൻ എന്നുള്ള വാക്കിനല്ല. അതും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പാസ്റ്റർ എന്നുള്ള വാക്കിനല്ല, എൽഡർ മൂപ്പൻ പ്രസ്ബിറ്റർ അല്ലെങ്കിൽ പുരോഹിതൻ കശീശോ എന്നുള്ള വാക്കിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത്. ഈ മൂപ്പൻ എന്നുള്ള ഞങ്ങളുടെ കൂട്ടുമൂപ്പൻ എന്നൊക്കെ ഇത്രയും ശക്തമായിട്ട് പോലും പത്രോസ്ലീഹ പറയുമ്പോൾ അത് നിങ്ങളുടെ പഠനത്തിനായിട്ടൊന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഈ അവിടെ എൽഡർ ഉണ്ടായിരുന്നു, ആദിമസഭയിൽ ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനിയും വലിയ നമ്മുടെ, ഞാനിപ്പോഴും ഓർപ്പിക്കുന്ന കാര്യമാണല്ലോ, യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാ നമ്മുടെ മഹത്വ പ്രത്യക്ഷതയാണ്, നമ്മുടെ വലിയ പ്രത്യാശ. ആ പ്രത്യാശയിൽ നമ്മൾ ഇരിക്കുമ്പോഴും വെളിപാട് പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പരാമർശങ്ങളുണ്ട്, മൂപ്പന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. രണ്ട് വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച്, വെളിപാട് 4:4, 5:5 ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. വെളിപാട് 4:4, 5:5 അധ്യായവും വാക്യവും സെയിം.
സിംഹാസനത്തിന്റെ ചുറ്റും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24
മൂപ്പന്മാർ.
അപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുഷ്പകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ആ മതി, അപ്പൊ മൂപ്പന്മാരിലൊരുത്തനാ പറയുന്നത്. അപ്പൊ ആ പൗരോഹിത്യ പുതിയ നിയമസഭയിലുള്ള എപ്പിസ്കോപ്പോ, പ്രസ്ബിറ്റർ, ഡിയാക്കണോസ്, ഇത് 3-tier മിനിസ്ട്രി കേട്ടോ. ഇത് വളരെ കൃത്യമായി ഗ്രീക്ക് വാക്കുകൾ ഇങ്ങനെയാണ്, എപ്പിസ്കോപ്പോസ്, പ്രസ്ബിറ്ററോസ്, ഡിയാക്കണോസ് എന്ന് പറഞ്ഞാൽ മേൽപ്പട്ടക്കാരൻ, പട്ടക്കാരൻ, ശമാശൻ. അങ്ങനെ അതിൽ നിന്നാണ് 3-tier മിനിസ്ട്രി അപ്പോസ്തോലിക സഭയിൽ ഉണ്ടായേക്കുന്നത്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല, അതിനെയൊക്കെ പിന്നീട് 15-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടും ഒക്കെ എതിർത്തു എന്നുള്ളതേ ഉള്ളൂ. അത് അറിവില്ലാതെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നു, നോക്കി അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈ മൂപ്പൻ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ അതിനെപ്പറ്റിയുള്ള പരാമർശം നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഇതെഴുതുന്ന, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഹെല്ലനിസ്റ്റിക് ഒരു കൾച്ചറാണ്. ഗ്രീക്ക് പശ്ചാത്തലം അവർക്കുണ്ടെന്ന് പറഞ്ഞു, അവരുടെ ഭാഷയും ഹീബ്രുവിൽ നിന്നൊക്കെ മാറി ഗ്രീക്കായി പോയി, കൾച്ചർ ഗ്രീക്കായി പോയി, അങ്ങനെയായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഗ്രീക്ക് പശ്ചാത്തലത്തില് സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഈ പ്രസ്ബിറ്ററോസ് ആയിരുന്നു, എൽഡേഴ്സ് ആയിരുന്നു. ഇനിയും ഏഷ്യ മൈനറിലുള്ള കൗൺസിൽ അംഗങ്ങളെ മൂപ്പന്മാരെന്നാ, ഈ ഏഷ്യ മൈനറില് സെനറ്റ് ഉണ്ടായിരുന്നു ഒരു, അല്ലെങ്കിൽ ചില കൗൺസിലുകൾ ഉണ്ടായിരുന്നു. സ്മിർണ എന്ന് പറയുന്ന സ്ഥലമൊക്കെ, സ്മിർണയിലൊക്കെ ഈ കൗൺസിലുകൾ വളരെ ശക്തമായിരുന്നു. ഗറൂസിയ, GERUSIA, ഗറൂസിയ, ഗറൂസിയ എന്നായിരുന്നു ഈ കൗൺസിലുകളുടെ പേര്. ആ കൗൺസിൽ മെമ്പേഴ്സ് എൽഡേഴ്സ് ആയിരുന്നു, പ്രസ്ബിറ്റേഴ്സ് ആയിരുന്നു, അച്ഛന്മാരായിരുന്നു അല്ലെ, പുരോഹിതന്മാരായിരുന്നു. അതാണ് ഗറൂസിയ എന്ന കൗൺസില് അവർ കൂടുകയും അവിടെയുള്ള അംഗങ്ങളെ, അതിന്റെ അംഗങ്ങളെയും മൂപ്പന്മാരെന്ന് തന്നെയാണ്, എൽഡേഴ്സ് എന്ന് തന്നെയാണ് നാമകരണം ചെയ്തിരുന്നത് എന്നുള്ളതും നമ്മൾ ചേർത്ത് നിങ്ങളുടെ പഠനത്തിനായിട്ട് ഞാനൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കൃത്യമായി മൂപ്പൻ എന്നുള്ള വാക്ക് ഇവിടെ പത്രോസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാ, നിങ്ങളിൽ മൂപ്പന്മാരുണ്ട്, സഭതോറും ഒരു മൂപ്പന്മാരെ നിയമിച്ചിരുന്നു എന്നൊക്കെ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 11:30 വായിക്കാവോ.
അവർ അത് നടത്തി ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു.
മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു, ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യില് മൂപ്പന്മാർ പൈസ എല്ലാം അവിടുന്ന് പിരിവൊക്കെ എടുത്ത് കൊടുത്തയച്ചു. പണ്ടുവട്ടേ ഉള്ള പിരിവും കാര്യങ്ങളും ഒക്കെ കേട്ടോ, അതിനകത്ത് വലിയ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്, അത് വളരെ ആധികാരികമായ കാര്യം തന്നെയാണ്. 15:2 വായിച്ച് ഇപ്പൊ പിരിവിന്റെ കാര്യം പറയാനല്ലായിരുന്നു, ഈ പിന്നെ മൂപ്പന്റെ കാര്യം പറയാനായിരുന്നു. ചെമ്മാരങ്ങനെയാ പറഞ്ഞു വരുമ്പോ അവസാനം പിരിവിന്റെ കാര്യമാകും എന്നാ ചെയ്യുന്നത്. 15:2 വായിച്ച്
പൗലോസിനും ബർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെ പറ്റി യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു.
നോക്കി, അപ്പൊ അപ്പോസ്തലന്മാർക്ക് തത്തുല്യമായ ഒരു പദവി, മൂപ്പന്മാരുടെ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ ഒക്കെ അടുത്ത് പോയി, എൽഡേഴ്സിന്റെ പ്രസിസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങള് ക്രമീകരിക്കാനായിട്ടുള്ള അവരുടെ വ്യഗ്രതയാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് കാണുന്നത്. പൗലോസ് സ്ലീഹായും പറയുന്നുണ്ട്, തീത്തോസ് വായിക്കണമെന്നില്ല, തീത്തോസ് 1:4, ഫിലിപ്പിയർ 1:1, അപ്പോസ്തല പ്രവൃത്തി 20:17, ഇവിടെ എല്ലാം മൂപ്പന്മാരുടെ പ്രാധാന്യത്തെ പറ്റി പൗലോസ് സ്ലീഹായും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14:23 ഒന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 14:23.
അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു.
ഇത് പട്ടംകുടയാ കേട്ടോ, പട്ടംകുടയാ. സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു, വളരെ കൃത്യമാ, ഒരു ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഒരു ക്രമീകരണമായിരുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു കാര്യങ്ങൾ സഭയിൽ നിർവഹിച്ചിരുന്നത്. അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, എപ്പിസ്കോപ്പോസ് ഉണ്ടായിരുന്നു, പ്രസ്ബിറ്ററോസ് ഉണ്ടായിരുന്നു, ഡിയാക്കണോസ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി അധികം സമയം കളയുന്നില്ല. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഈ 3-tier മിനിസ്ട്രി ആയിരുന്നു ആദിമ സഭയിലുണ്ടായിരുന്നത്. ഇതിനെതിരായിട്ട് ആരെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ അത് തെറ്റാണ്, അത് ബോധവും പൊക്കണവും ഇല്ലാതെ പറയുന്നതായ കാര്യമാണ്, അതിന്റെ പുറകെ പോകരുത്. അതുകൊണ്ട് സഭയുടെ സിസ്റ്റം അങ്ങനെയാണ്, അല്ലെങ്കിലും ചില സിസ്റ്റങ്ങൾ ഉണ്ടാകണമല്ലോ അല്ലേ. ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് ഞാൻ ഒരു വാക്യം കൂടെ വായിപ്പിക്കാം. യോശുവയുടെ പുസ്തകം, യോശുവയുടെ പുസ്തകം 24:24 25 അതായത് അതിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറയാം. ഈ ഈ ജനം മുഴുവൻ കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോഴ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യം പറയട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്ക് ഒരു ഒരു സഭയുടെ കീഴിലേക്ക് വരുന്ന ചില ചട്ടങ്ങളും പ്രമാണങ്ങളും സിസ്റ്റങ്ങളും ഉണ്ടെന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് അത് പറയാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കനാൻ ദേശത്തേക്ക് ആൾക്കാർ വന്ന് താമസിച്ചു, അവിടെ ജാതികളുടെ മ്ലേച്ഛത പഠിക്കരുതെന്നും അവരുടെ പുറകെ എല്ലാം പോകരുതെന്നും അവിടുന്ന് കല്യാണം കഴിക്കരുതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതേ ഇവിടെ കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസിയർ, എബൂസിയർ തുടങ്ങി ജാതികൾ താമസിക്കുന്നിടത്തോട്ട് കൊണ്ടുവന്ന് ആക്കിയത്. അപ്പൊ നമ്മളെങ്ങനെയാണല്ലോ, മൾട്ടി കൾച്ചറിന്റെ നടുവിലാണ് നമ്മളെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. അതൊന്നും മ്ലേച്ഛത പഠിക്കരുതെന്നാണ് നമ്മളോടും പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെല്ലാം പിന്നാലെ പോവുക. അവസാനം യോശുവ സഹി കെട്ടിട്ട് യോശുവ പറഞ്ഞു, നിന്നെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്നെ ചെയ്യും, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ബാക്കി
പറയാം
യഹോവയെ സേവിക്കും. ഞാനും എന്റെ നീയൊക്കെ എന്നാ തലകുത്തി പറഞ്ഞാലും, അതാ 24:24 പതിനഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ അഗോവയെ സേവിക്കും, നീയൊക്കെ എന്നാ വേണമെങ്കിലും ചെയ്തു. ഒരു രണ്ടു മൂന്ന് അധ്യായം മുഴുവൻ വഴക്ക് പറഞ്ഞേച്ച് ജോയിച്ച് അവസാനം പറയുന്നതായ കാര്യമാണിത്. ഈ പതിനഞ്ചാം വാക്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇരുപത്തഞ്ചാം വാക്യം എത്തുന്ന പത്ത് വാക്യത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം ഈ ജനം മുഴുവനും പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. പതിനെട്ടാം വാക്യത്തിലും ഇരുപത്തിയൊന്നാം വാക്യത്തിലും ഇരുപത്തിനാലാം വാക്യത്തിലും ഈ ജനം ഏറ്റു പറയുക, ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അങ്ങ് പറയുന്നൊക്കെ കാര്യം ശരിയാണ്, ദൈവം ഇങ്ങനെയല്ല നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഈ ബഹു സഹസ്രമുള്ള ജനങ്ങളുടെ പിന്നാലെ നാട്ടിലത്തെ പരിപാടിയും കളഞ്ഞേച്ച് ഇതിലെ പിന്നെ സായിപ്പാകാനായിട്ട് ശ്രമിക്കാനായിട്ട് ഞങ്ങൾ പോയി, ഇനി ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് യോശുവയോട് മൂന്ന് പ്രാവശ്യം കൺഫസ് ചെയ്തു ജനം. അങ്ങനെ കൺഫസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യോശുവ ചെയ്തൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇരുപത്തഞ്ചാം വാക്യം വായിക്കേ, ഇരുപത്തഞ്ചാം വാക്യം.
അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു, അവർക്ക് ശേഷം എന്നൊക്കെ ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു.
മനസ്സിലായോ? ആരാധനയ്ക്ക് വേണ്ടി അടുക്കുമ്പോഴും ദൈവത്തെ സേവിക്കാനായിട്ട് വരുമ്പോഴും ചട്ടവും പ്രമാണമുണ്ട്, ചട്ടവും പ്രമാണമുണ്ട്. കുത്തിക്കെട്ടുള്ള ജീവിതം ആരാധനാ ജീവിതം, അതല്ലാതെ തോന്നിവാസം തലകുത്തി മറിയുന്ന അല്ല ആരാധനാ ജീവിതം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല. നിങ്ങൾ റോമർ 6:22, 1 Cor 7:22 ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ ടൈം ആൻഡ് സ്പേസിന്റെ ഉള്ളിലേക്ക് നമ്മൾ വരികയാണ്, ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഞാൻ എന്തിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്തുകാരും പുതിയ പുതിയ ഗ്രേസ് പ്രീച്ചേഴ്സും ഒക്കെ പറയുന്നതായ കാര്യം ഒരു ചട്ടവും വേണ്ട, ഒരു പ്രമാണവും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരാധന മുഴുവൻ നടക്കുന്നത്. ഇപ്പം പെന്തക്കോസ്തുകാർ പുലിവാരി പിടിച്ചിരിക്കുക. ഇപ്പം ഗ്രേസ് പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ചവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെന്നാ പറയുന്നത്, അമ്മമാർക്കും ബോധമില്ല, പോകുന്നവന്മാർക്കും ബോധമില്ല, നമ്മുടെ അമ്മാമ്മമാരല്ല ഇതിന്റെ പുറകെ ചാടാനായിട്ട് നിൽക്കുക. പോട്ടെ, അങ്ങനെ പോകാനായിട്ടല്ല ഞാൻ ഈ തൽക്കാലം ഈ ആ വിഷയം നമ്മുടെ ചിന്തയിൽ ഈ ക്ലാസ്സിൽ നിന്ന് പോകട്ടെ എന്നാ പറഞ്ഞ്, നിങ്ങളുടെ ചിന്തയിൽ നിന്ന് അത് പോകരുത്. ഈ സിസ്റ്റം ഉണ്ട്, അത് മൂപ്പന്മാരെ സഭ തോറും കൽപ്പിച്ചാക്കി. അപ്പൊ മൂപ്പന്മാരെ തെരഞ്ഞെടുക്കേണ്ട കാര്യമൊക്കെ നേരത്തെ ഞാൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നും പിന്നെ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പല പ്രാവശ്യം ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവരിലുള്ള മൂപ്പന്മാർ, ഇതാ സഭയെന്ന് പറയുന്ന അതാ കേട്ടോ, ചട്ടവും പ്രമാണവും മൂപ്പന്മാരും ക്രമീകരണവും നൊയമ്പും ഉപവാസവും ഒക്കെ ഉള്ളതാ സഭയെന്ന് പറയുന്നത്. അങ്ങനെ സിസ്റ്റത്തിന്റെ ഉള്ളിലാ സഭാജീവിതം, അതാ ദൈവം ആഗ്രഹിക്കുന്ന സഭാജീവിതം അതാ, അതല്ലാതെ എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല, അല്ലെങ്കിൽ ഏത് രീതിയിലും കുത്തിക്കെട്ടില്ലാതെ പോകാനായിട്ടുള്ള ലൈസൻസ് അല്ല സഭാജീവിതം എന്നുള്ളത് ഓർപ്പിക്കുന്നു. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ആ മൂപ്പന്മാരോട് അവരുടെ ഒരു ഫെലോ എൽഡറായ പത്രോസിന്റെ പ്രബോധനം എന്താ, ആ പത്രോസ് പറയുക, ആ പത്രോസിന്റെ രണ്ട് മൂന്ന് അഡ്ജക്റ്റീവ് നമ്മളിവിടെ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് പത്രോസ് പറയുക. ആ ഒരു കൂട്ടുമൂപ്പന, ഒരു ഫെലോ എൽഡറാണ്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. എന്തൊക്കെയാ പത്രോസ് രണ്ട് കാര്യങ്ങളാ പറയുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് ഞാൻ സാക്ഷിയാണ്. അതിന്റെ വേദവാക്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കേണ്ട കാര്യമില്ല. പത്രോസ് ലീഹ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണെന്നും വേലക്കാരി പെണ്ണിന്റെ മുന്നിൽ ഇത് പറഞ്ഞുവെന്നും ഗെത്സെമനിലെ പീഡാനുഭവങ്ങൾക്ക് വരെ പത്രോസ് കൂടെ ഇരുന്നുവെന്നും വാളെടുത്ത് മൽക്കോസിന്റെ കാതറുത്തു എന്നും ഒക്കെ നമുക്കറിയാം. പത്രോസ് ആ എല്ലാ കാര്യങ്ങൾക്കും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാ. വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമാ, രണ്ട് കാര്യങ്ങളാ പറയുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഞാൻ കൂട്ടാളിയാന്നാ പറയുന്നത്. പറഞ്ഞാൽ ഇനിയും വരുവാനുള്ള ഒരു തേജസ് ഉണ്ട്, അതിന് ഞാൻ കൂട്ടാളിയാണ് എന്ന് പറയുകയാണ്. ഐ ഹൂ ആം എ ഫെലോ എൽഡർ ആൻഡ് എ വിറ്റ്നസ് ഓഫ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഓൾസോ എ പാർട്ടേക്കർ ഓഫ് ദ ഗ്ലോറി ദാറ്റ് വിൽ ബി റിവീൽഡ്. ഇനി വെളിപ്പെടുവാനുള്ള ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സിന്റെ ഒരു മുന്നാസ്വാദനം സത്യത്തിൽ പത്രോസിന് കിട്ടിയതാ. യേശു ക്രിസ്തുവിന്റെ തേജസ് ട്രാൻസ്ഫിഗറേഷൻ പത്രോസ് കണ്ടതാ അല്ലേ? വായിച്ചേ ലൂക്കോസ് 9:32.
പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു.
ആ എന്തൊക്കെ കണ്ടേ? അവന്റെ തേജസ്സിനെ കണ്ടു ആദ്യം, അവന്റെ തേജസ്സിനെ കണ്ടു, പിന്നെ മോശയും പിന്നെ ഏലിയാവും നിൽക്കുന്നത് കണ്ടു, രണ്ട് പുരുഷന്മാര് നിൽക്കുന്നത് കണ്ടു. അപ്പോ അവന്റെ തേജസ്സിനെ കണ്ടു, അതിന്റെ മുൻ പ്രീ ടേസ്റ്റ് പത്രോസിനുണ്ടായതാണ്. ഇനി വരുവാനുള്ള വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ ഒരു മുന്നാസ്വാദനവും പത്രോസിനുണ്ടായതാണ്. അത്ര ശ്രേഷ്ഠമാണ്. ഈ വാക്യങ്ങളൊക്കെ ഓരോന്ന് പഠിക്കുമ്പോ അത്ര മനോഹരമാണെന്നറിയാവോ? കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ്, വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഞാൻ കൂട്ടാളിയാണ് എന്ന് പത്രോസ് പറയുമ്പോൾ ഇക്കാര്യമൊക്കെ നമ്മുടെ മനസ്സിലൂടെ വരണം. ഗെത്സെമനയിലെ അതിവേദനയിൽ ദൃക്സാക്ഷിയാണെന്നറിയാം. ഇനി മത്തായി 19:28 പറയുന്ന കാര്യം, മനുഷ്യപുത്രൻ, സെയിന്റ് മാത്യു ചാപ്റ്റർ 19:28, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഉള്ള കൽപ്പന പത്രോസിന് കിട്ടിയിട്ടുണ്ട്. ഈ തേജസ്കരണത്തിന്റെ ഒരു അനുഭവം ഇത് നമുക്കും കൂടി നേടാനുള്ളതാണെന്ന് നമ്മൾ ഇത് പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയും ചെയ്യും. അപ്പോ ഫ്യൂച്ചർ ഈസ് ദ വീക്ക്നെസ് ഓഫ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പിന്നെ പറയുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ആ മൂപ്പന്മാരോട് പത്രോസ് പറയുക, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അങ്ങനെയുള്ള മൂപ്പന്മാരോട് പറയുക, ദ ഫ്ലോക്ക് എൻട്രസ്റ്റഡ് ടു യു, നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അജഗണമുണ്ട്, ആ അജഗണത്തെ നിങ്ങൾ മേയിച്ചു കൊള്ളണം. എങ്ങനെ മേയിക്കണമെന്നാ പറയുന്നത്? ഇടയന്റെ ഉത്തരവാദിത്തങ്ങളാ പിന്നീട് പറയുന്നത്. എങ്ങനെ മേയിക്കാനാ പറയുന്നത്? ഈ മേയിക്കാൻ പറയുമ്പോ നമുക്കൊരു കാര്യം അറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ, 21 ഈ പത്രോസ് 3 തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് 3 കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയിപ്പിച്ചു, കൺഫസ് ചെയ്യിപ്പിച്ചു, വായിക്കൂടി അധരങ്ങളിലൂടി വാക്കുകളിലൂടി ഒരു കുമ്പസാരം നടത്തിച്ചു. ആ കുമ്പസാരം നടത്തിയപ്പോൾ 3 ഏറ്റുപറഞ്ഞപ്പോ ചില കാര്യങ്ങൾ യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞിരുന്നു. യോഹന്നാൻ 21:15-17 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. ഫീഡ് മൈ ലാംസ്, ടെൻഡ് മൈ ഷീപ്പ്, ഫീഡ് മൈ ഷീപ്പ് അല്ലെ, എന്റെ ആടുകളെ മേയിക്കുക, എന്റെ ആടുകളെ പാലിക്കുക, എന്റെ കുഞ്ഞാടുകളെ പാലിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ സുറിയാനി ഈ തർജിമയിൽ, സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജിമയിൽ കുഞ്ഞാടുകൾ, പെണ്ണാടുകൾ, ആടുകൾ എന്നിങ്ങനെ 3 കാറ്റഗറിയും, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ എല്ലാവരെയും പരിപാലിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് പത്രോസിനെ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21:15 വാക്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട പത്രോസാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ എന്നിട്ട് പറയുക, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളു. നോക്കൂ, ആ ഡീസെൻട്രലൈസേഷൻ വരുമ്പോ എത്ര കൃത്യമായിട്ടാ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെന്ന് നോക്കി. നിങ്ങൾക്കറിയാലോ, ഒരു പുരോഹിതൻ ധൂപക്കുറ്റിയില് ധൂപം ഇട്ടിട്ട് ഈ ശുശ്രൂഷക്കാരനെ ഒന്ന് കൈമുത്തിക്കും അല്ലെ, കഷ്ടാനുവാഴ്ച മാത്രം ചെയ്യത്തില്ല, അല്ലാത്ത സമയങ്ങളൊന്ന് കൈമുത്തിക്കും. എന്താ അങ്ങനെ കൈമുത്തിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാവോ? അതിതാണ് ആ പുരോഹിതൻ ചെയ്യേണ്ട കർമ്മം. അസത്യ പൗരോഹിത്യത്തിനടുത്ത കർമ്മമാണ് ധൂപക്കുറ്റി വീഴുക എന്നുള്ളത്. അത് നിങ്ങൾക്കറിയാവല്ലോ, അറിയാമേലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നു, മനസ്സിലാക്കിയിരിക്കുക ദയവായിട്ട്. പൗരോഹിത്യത്തിന്റെ ആ ശ്രേണിയിലേക്ക് വരുന്ന ശംശോനോ, യഹൂദീയക്കനോ അല്ല, സബ് ഡീക്കനല്ല, ഫുൾ ഡീക്കൻ, ശംശോനോ ഫുൾ ഡീക്കനായി കഴിയുമ്പോ ആ ഫുൾ ഡീക്കന് സ്വന്തമായിട്ട് ധൂപക്കുറ്റിയിൽ കുന്തിരിക്ക ഇട്ടിട്ട് വീശാനായിട്ടുള്ള അധികാരമുണ്ട്. സ്വന്തമായിട്ട് ഫുൾ ഡീക്കന് ധൂപക്കുറ്റിയിൽ കുന്തിരിക്ക ഇട്ട് വീശാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ആ പൗരോഹിത്യത്തിനടുത്ത ശുശ്രൂഷയാ, മറ്റുള്ളവർക്ക് അധികാരം ഇല്ലാത്തതുകൊണ്ട് പുരോഹിതന് ആ അധികാരം ഏൽപ്പിക്കുകയാ. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, പത്രോസിന് ആ അധികാരം എല്ലാ ശിഷ്യന്മാർക്കും ആ അധികാരം കിട്ടിയിട്ടുണ്ട്, അപ്പോസ്തോലന്മാർക്ക് ആ അധികാരം കിട്ടിയിട്ടുണ്ട്. ആ അധികാരം വളരെ മനോഹരമായും ഭംഗിയായും മറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്ന പത്രോസിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവരോട് വളരെ ആധികാരികമായിട്ട് പറയാൻ പത്രോസിന് സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവി എന്ന് പറയുകയാണ്. എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നാ പത്രോസ് പറയുന്നത്? നിർബന്ധത്താൽ അല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും, ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ അധ്യക്ഷത ചെയ്യേണ്ടത് എന്ന് പത്രോസ് ഇവിടെ പറയുന്നതായ കാര്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ എന്ന് പറയുക. എന്താ നിങ്ങളുടെ ദ ഫ്ലോക്ക് എൻട്രസ്റ്റഡ് ടു യു, അല്ലെങ്കിൽ അലോട്ടഡ് ടു യുവർ ചാർജ് എന്നുള്ള വാക്ക്, 5 ഈ 2 പറയുന്ന അലോട്ടഡ് ടു യുവർ ചാർജ്, നിങ്ങളുടെ വിചാരണയിലുള്ള എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്ലിയറോൺ എന്നുള്ളതാണ്, KLERON, ക്ലിയറോൺ. ഈ ക്ലിയറോൺ എന്നുള്ള സ്റ്റെമ്മിൽ നിന്നാണ് ക്ലർജി എന്നുള്ള വാക്ക്, ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് പറയുക, 2 ഞാൻ പരിചയപ്പെടുത്തി. 1 പ്രസ്ബിറ്റർ പറഞ്ഞു, ഇപ്പൊ ക്ലർജി പറഞ്ഞു. ക്ലിയറോൺ, KLERON, ക്ലിയറോൺ. ദ ഫ്ലൂക്ക് അലോട്ടഡ് ടു യുവർ ചാർജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അജഗണത്തെ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ, അതിനെ സൂക്ഷിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ക്ലർജി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുന്നതെന്നും കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് വയ്ക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആട്ടിൻ കൂട്ടത്തെ അജഗണത്തെ മേയിച്ചുകൊള്ളുവീൻ എന്ന് പറയുക. എന്തൊക്കെയാ ചെയ്യേണ്ടത്? നിർബന്ധം അരുത്, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. ദുരാഗ്രഹത്തോടെയല്ല, ദുരാഗ്രഹത്തോടെയല്ല. ദുരാഗ്രഹം നമുക്ക് പാടില്ല. പുരോഹിതരായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർക്ക് ദുരാഗ്രഹം പാടില്ല. ഉന്മേഷത്തോടെ ചെയ്യണം, ഉന്മേഷത്തോട്. തളറും, ഞാൻ ആദ്യമേ തന്നെ ഇന്ന് പ്രാർത്ഥനയിൽ ഒക്കെ ഓർപ്പിച്ച ഒരു കാര്യം അതാണല്ലോ. എന്റെ മനസ്സിനെ ഒത്തിരി അങ്ങ് ആ ഒരു ഞാൻ ആ ഭാഗം പഠിച്ചപ്പോ എന്റെ മനസ്സിനെ അതങ്ങ് വല്ലാതെ മതിച്ചത് കൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥനയിൽ പോലും ആ കാര്യങ്ങൾ ഓർക്കാൻ ഇടയാതെന്ന് ഞാൻ ഓർക്കുക. ഇപ്പം നമ്മൾ ഉത്സാഹത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണം. അത് പുരോഹിതനാണെങ്കിലും മാതാവാണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാം ഉത്സാഹം നമുക്ക് വേണം. നമ്മൾ തണുത്തുറഞ്ഞു പോകരുത്, നിരാശയിലേക്ക് പോകരുത്. നമുക്ക് ഉന്മേഷം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം. രണ്ട് വാക്യം വായിക്കണം. റോമാലേഖനം 12:11. റോമാലേഖനം 12:11.
ഉത്സാഹത്തെ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുകയും.
ആ എങ്ങനെയാ കർത്താവിനെ സേവിക്കണ്ടേ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി അല്ലേ. ഉന്മേഷത്തോടെ എന്നൊരു വാക്ക് എന്റെ മനസ്സിനെ സ്പർശിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തോടുകൂടി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അത് കുടുംബജീവിതമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലി കാര്യങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതായിക്കൊള്ളട്ടെ, ക്ലാസ് എടുക്കുന്നതായിക്കൊള്ളട്ടെ, ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് ഉത്സാഹത്തോടുകൂടി ചെയ്യണമെന്നുള്ളതാണ്. യെരമ്യാവ് 48:10 എന്നെ വല്ലാതെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. യെരമ്യാവ് 48:10 വായിക്കണം.
യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ.
കണ്ടോ, ഇത് പുരോഹിതന്മാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല, നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്, നമ്മൾ ജോലി കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതെല്ലാം യഹോവയുടെ പ്രവൃത്തിയാണെന്നുള്ള ബോധ്യത്തിൽ ചെയ്യണം. അതാണ് നമ്മുടെ ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും യഹോവയുടെ പ്രവൃത്തികളാണ്. അങ്ങനെയുള്ള പ്രവൃത്തികളെ ചെയ്യാവൂ. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്നാ പറഞ്ഞേ? ഉദാസീനതയോടെ ചെയ്യരുത്, ഉത്സാഹത്തോടെ ചെയ്യണം. ഉദാസീനതയോടെ ശപിക്കപ്പെട്ടു എന്നുള്ള ശക്തമായ ഒരു പ്രബോധനമാണ് യിരെമ്യാവിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഉന്മേഷത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുക. വീണ്ടും പറയുക, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. പിന്നെ എങ്ങനെ വേണം? നിങ്ങൾ ആ ലോഡ്ഷിപ്പ് കാണിക്കുക എന്നുള്ളതല്ല. പിന്നെയോ ഇവിടെ പറയുന്നത് എന്താ? നോട്ട് ബൈ കമ്പൽഷൻ ബട്ട് വില്ലിംഗ്ലി, നോട്ട് ഫോർ ഡിസോണസ്റ്റ് ഗെയിൻ ബട്ട് ഈഗർലി, നോട്ട് ആസ് ബീങ് ലോർഡ്സ് ഓവർ ദോസ് എൻട്രസ്റ്റഡ് ടു യു. നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുക, ജനങ്ങളുടെ മേലെല്ലാം കർത്തൃത്വം നടത്തുക എന്നുള്ളതല്ല, ബട്ട് ബീങ് എക്സാമ്പിൾസ് ടു ദ ഫ്ലോക്ക്, ആ ജനങ്ങൾക്ക് മാതൃകയുള്ളവരായി തീർന്ന അധ്യക്ഷത ജീവിതെന്ന് ഓർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താ? എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിച്ചു എന്നുള്ള കാര്യം. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്നുള്ളതാ. മഹത്വത്തിന്റെ, തേജസ്സിന്റെ വാടാത്ത കിരീടം. ദ ചീഫ് ഷെപ്പേർഡ് വിൽ ഗീവ് യു ദ ക്രൗൺ ഓഫ് ഗ്ലോറി ദാറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് എവേ. വാടിപ്പോകാത്ത നല്ലൊരു കിരീടം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഈ കിരീടം എന്നുള്ള മനോഹരമായ കാര്യം കേട്ടോ. രണ്ടു മൂന്ന് കിരീടങ്ങൾ നമുക്ക് വേദോത്സവത്തിലെ രണ്ടു മൂന്ന് കിരീടങ്ങൾ കാണാം. വനിതാ സമാജം ആയതുകൊണ്ട് സദൃശവാക്യം 12:4 വായിക്കുക. ആരാ കിരീടം എന്ന് നോക്കാം. സദൃശവാക്യം 12:4. കണ്ടോ, ആരാ കിരീടം? നമ്മളാ, MMVS-ലെ അംഗങ്ങളാ കിരീടം കേട്ടോ. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. സാമർഥ്യം ഉണ്ടാകണമെങ്കിൽ ഉന്മേഷം ഉണ്ടാകണം, ഉത്സാഹം ഉണ്ടാകണം, നിരാശ മാറണം, പ്രത്യാശ കൊണ്ട് നിറയണം. പ്രത്യേകിച്ച് ഓർപ്പിക്കുക. സദൃശ്യവാക്യങ്ങൾ 17:6 വായിക്കുന്നുണ്ട്. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാക്കും എന്ന് വായിക്കുന്നുണ്ട് സദൃശ്യവാക്യങ്ങൾ, Proverbs 17:6. അപ്പോ സ്ത്രീ ഭർത്താവിന് മഹത്വം കൊടുക്കുന്നു, കൊച്ചുമക്കൾ വെല്ലിപ്പച്ചന്മാർക്ക് സന്തോഷം കൊടുക്കുന്നു, മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു എന്നുള്ളത്. ഈ ഈ നമ്മളുടെ ഇവിടുത്തെ ഈ സിസ്റ്റത്തിലെ നമ്മൾ ഈ ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ഒക്കെ ആചരിക്കും അല്ലേ. അല്ലേ, പേരൻസ് ഡേ എന്ന, ഇവിടെ അമേരിക്കയിലെ പേരൻസ് ഡേ എന്ന, പേരൻസ് ഡേ അങ്ങനെ സംഭവമില്ല. കാര്യന്നാ, കെട്ടിയവനൊരു വഴിക്ക്, കെട്ടിയോട് വേറെ വഴി, അപ്പൻ ഒരിടത്ത്, അമ്മ വേറൊരിടത്ത്, വല്യപ്പൻ വേറൊരിടത്ത്. ഇതാ സംവിധാനം. കുടുംബ സംവിധാനം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കുന്ന സിസ്റ്റമാണ് ഇത്. നമ്മൾ വലിയ പൂക്കളും പരിപാടിയെല്ലാം പള്ളിയിലും ഒക്കെ കൊടുക്കുന്നുണ്ട്, കൊടുത്തോ, നല്ല അർത്ഥത്തിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ പേരന്റ്സ് ഡേയും കൂടെ ആഘോഷിക്കണം. ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വേണം, കുടുംബം ഉണ്ടാകണം, അങ്ങനെയുള്ള അവബോധം കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ ഇവിടെ പറയുക, മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു എന്ന് പറഞ്ഞാൽ, കൊച്ചുമക്കളൊക്കെ ഉള്ള എല്ലാവരുമായിട്ട് ഇരുന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവരുടെ കിരീടമാണ്. ഇന്ന് വല്യപ്പച്ചനെ കാണണമെങ്കിൽ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം അല്ലേ? അപ്പോയിന്റ്മെന്റ് എടുത്തൊരു ബൊക്കയൊക്കെ ആയിട്ട് ചെല്ലണം, അവിടെ തുറക്കണം. പുള്ളി അപ്പോയിന്റ്മെന്റ് തന്നാലേ നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ. അല്ലെ, അസുഖമായിട്ട് കിടക്കുമ്പോൾ ഗെറ്റ് വെൽ സൂൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ബൊക്കയായിട്ട് ചെല്ലണം. ഈ സംസ്കാരത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരെ ചൊവ്വ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിളിച്ച് അപ്പനും അമ്മയും വല്യപ്പച്ചനും വല്യമ്മച്ചി, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അപ്പനെയോ അമ്മയോ, അതായത് നിങ്ങളുടെ മക്കളുടെ വല്യപ്പനെയോ വല്യമ്മയോ നോക്കാതിരിക്കുകയും ഇതുവരെ അമേരിക്ക വന്നിട്ട് ഇത്രയും വർഷമായിട്ട് അപ്പനെ അമ്മയെ ഇവിടെ ഒന്ന് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഇനി എത്ര രൂപ നഷ്ടമായാലും അവരെ ഒന്ന് കൊണ്ടുവരണം, അവരെ ഒന്ന് കൊണ്ടുവരണം. അവരെ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് അവരും ഇതൊക്കെ കാണട്ടെ, കഷ്ടപ്പാടും പ്രയാസവും അവര് കാണട്ടെ. പക്ഷെ അവര് വീട്ടിലുണ്ടെങ്കിൽ അവർ വന്ന് ആറുമാസത്തിൽ കൂടുതൽ നിൽക്കുകയല്ല, വേണ്ട നിർത്തണ്ട, ആറ് ദിവസമെങ്കിലും കൊണ്ടുവാ, ആറ് ദിവസമെങ്കിലും കൊണ്ടുവന്ന് നിർത്തി കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുത്തി എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ജീവിതത്തിൽ ആർപ്പാടെ മിച്ചമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഒരു കിരീടത്തെ പറ്റി പറയുക, മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു, സ്ത്രീ ഭർത്താവിന് മഹത്വം കൊടുക്കുന്നു, കൊച്ചുമക്കള് വല്യപ്പച്ചന്മാർക്ക് സന്തോഷം കൊടുക്കുന്നു, ഇതൊക്കെ പറയുക. യെശയ്യാവ് 28 അഞ്ചും ആറും വാക്യങ്ങളിൽ വായിക്കുന്നത് മറ്റൊരു കിരീടമാണ്. യെശയ്യാവ് 28 അഞ്ചും ആറും വാക്യങ്ങളിൽ, അന്നാൾ ഈ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയുമായിരിക്കും എന്ന് പറയുക. യഹോവ തന്റെ ഭക്തന്മാർക്ക് മഹത്വമുള്ള കിരീടമായിരിക്കുമെന്ന് പ്രവാചകൻ ഇവിടെ പ്രസ്താവിക്കുന്ന കാര്യമാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കിരീടങ്ങൾ. പിന്നീട് രണ്ടു മൂന്ന് വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കും. 1 കൊരിന്ത്യർ 9:25
അംഗം പൊരുന്നവനൊക്കെയും ശകലത്തിനും വർജനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ.
അപ്പൊ നമുക്ക് വാടാത്ത കിരീടം, ഒരു കിരീടം പറയുക, ഇംപെരിഷബിൾ ക്രൗൺ, വാടാത്ത കിരീടം. രണ്ടാമത് പറയുന്നത് 1 തെസ്സലോനിയൻസ് 2:19, 1 തെസ്സലോനിക്കർ 2:19 വായിക്കുന്നത് പ്രശംസയുടെ കിരീടം എന്ന് വായിക്കുന്നുണ്ട്, ക്രൗൺ ഓഫ് റിജോയ്സിങ് എന്ന് വായിക്കുന്നുണ്ട്, ക്രൗൺ ഓഫ് റിജോയ്സിങ്, 1 തെസ്സലോനിയൻസ് 2:19 അവിടെ വായിക്കുന്നത്. പിന്നീട് ഒന്ന് വായിക്കുന്നത് 2 തീമോത്തിയോസ് 4:8, 2 തീമോത്തിയോസ് 4:8 നീതിയുടെ കിരീടം എന്ന് വായിക്കുന്നുണ്ട്, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്, നീതിയുടെ കിരീടം. അതാ പൗലോസ്ലീഹ പറയുന്നതായ കാര്യം, ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നുണ്ട്, നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പൂർവ്വം ഒരു തോട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണത്, നീതിയുടെ കിരീടം. അപ്പൊ രണ്ടു മൂന്ന് കിരീടങ്ങൾ കണ്ടു, ഇംപെരിഷബിൾ ക്രൗൺ കണ്ടു, ക്രൗൺ ഓഫ് റിജോയിസിങ് കണ്ടു, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ് കണ്ടു. വീണ്ടും പറയുക, നാലാമതൊരു കിരീടം ഇപ്പം നമ്മൾ വായിച്ച 1 പത്രോസ് 5:4, ക്രൗൺ ഓഫ് ഗ്ലോറി ദാറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ, മഹത്വത്തിന്റെ തേജസ്സിന്റെ വാടാത്ത കിരീടം എന്ന് നമ്മൾ വായിച്ചു. നാലാമതൊരു കിരീടം കണ്ടു. അഞ്ചാമത്തെ കിരീടം, യാക്കോബ് 1:12 ഒരു കിരീടമുണ്ട്. എന്നാ കിരീടം? ക്രൗൺ ഓഫ് ലൈഫ്, ജീവന്റെ കിരീടം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവന്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നു, ക്രൗൺ ഓഫ് ലൈഫ്. അത് തന്നെയാണ് വെളിപാട് 2:10 പറയുന്ന കാര്യം. അപ്പൊ 5 കിരീടങ്ങൾ കണ്ടു, ഇംപെരിഷബിൾ ക്രൗൺ, ക്രൗൺ ഓഫ് റിജോയിസിങ്, ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ്, ക്രൗൺ ഓഫ് ഗ്ലോറി, ക്രൗൺ ഓഫ് ലൈഫ്, ഇങ്ങനെയുള്ള കിരീടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കിരീടങ്ങളുണ്ട്. ഇവിടെ ഈ ലേഖനകർത്ത, അതായത് പത്രോസ്ലീഹ പറയുക, നാട്ടിൻകൂട്ടത്തെ വിശ്വസ്തമായിട്ട് പരിപാലിക്കുന്നവര് തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് പറയുന്നു. നമ്മുടെ ഒരു പാട്ടിനകത്തുണ്ടായിരുന്നല്ലോ, മുടികൾ മുടഞ്ഞ് നിരനിരയായി ബലിവീടത്തിലിരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോരാചാര്യർക്കവ ചൂടിയിടും. ഈ ആശയമാണ് പറയുന്നത് കേട്ടോ, ഇതാ പറയുന്നത്. അതിന്റെ ഒരു റൂട്ട് വാക്യമായിട്ട് നമുക്ക് ഈ വാക്യം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് അണിയാൻ തക്കവണ്ണം, വാടാത്ത കിരീടം, തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു ഈ മൂപ്പന്മാരോട് പറയുന്നതായ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ആടുകളുടെ വലിയ ഇടയൻ എന്ന് നമ്മൾ, ഇടയ ശ്രേഷ്ഠൻ എന്ന് നമ്മൾ ഇവിടെ കാണുന്ന കാര്യം എബ്രായർ 13:20 ആടുകളുടെ വലിയ ഇടയനെന്നുള്ള ഒരാശയവും നമ്മൾ കണ്ടതാണ്. യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുന്ന കാര്യം തന്നെ യോഹന്നാൻ 10:11 നമ്മൾ വായിക്കുന്നുണ്ട്. സെയിന്റ് ജോൺ ചാപ്റ്റർ 10:11 വായിച്ചോട്ടെ.
ഞാൻ നല്ല ഇടയനാകുന്നു.
യോഹന്നാൻ 10:11. അപ്പൊ കർത്താവ് നല്ല ഇടയന, ആ ഇടയശ്രേഷ്ഠൻ, അതാണ് ചീഫ് ഷെപ്പേർഡ് എന്ന് പറയുന്നത് കേട്ടോ. ചീഫ് ഷെപ്പേർഡ്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോഴേ വാടാത്ത കിരീടം പ്രാപിക്കൂ എന്ന് പറയുന്ന എക്സോർട്ടേഷൻ ആണ് മൂപ്പന്മാരോട് പറയുന്ന, അല്ലെ പുരോഹിതന്മാരോട് പറയുന്ന എക്സോർട്ടേഷൻ ആണ് നമ്മൾ വായിച്ചത്. 4 വാക്യങ്ങളിൽ 5 മുതൽ 11 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ. 5-11.
ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുകയും എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരുത്തി. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും നിർമ്മതരായിരിക്കുകയും ഉണർന്നിരുത്തുകയും നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കി. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ.
ഇവിടെ പറയുന്നതായ കാര്യം ബി റെഡി ടു റെസിസ്റ്റ് ഡെവിൾ അറ്റ് എവരി ടേൺ എന്നുള്ള കാര്യമാണ്. ബി റെഡി ടു റെസിസ്റ്റ് ഡെവിൾ അറ്റ് എവരി ടേൺ. എപ്പോഴും പിശാചിനെ എതിർക്കുവാൻ ജാഗ്രതയോടെ ഇരിപ്പീൻ എന്നൊരു ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇനിയും തുടർന്നുള്ള ആൾക്കാരോട് പറയുന്നതായ കാര്യം. 5 മുതലുള്ള വാക്യങ്ങളിൽ ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. അത് ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം. മൂപ്പന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതിന് താഴെ പ്രായത്തിൽ കുറഞ്ഞവരും അല്ലെങ്കിൽ ഈ എൽഡേഴ്സ് ആയിരിക്കുന്നവർക്ക് അവരോടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കണം, നിങ്ങൾ അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയുക. അവര് അനുഗ്രഹീതമായ കാര്യം എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വായിച്ചതാണ്. അവർ അനുഗ്രഹീതമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം അവർക്ക് അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ നിന്ന് ഞാൻ ആ ഭാഗം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കാം. മൂപ്പന്മാർ ഇന്നതിനത് ചെയ്യാൻ പറയുമ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യം 13:17 എബ്രായ ലേഖനം 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല അഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അപ്പൊ ഈ മൂപ്പന്മാര് ഇടവകമേൽ ഇന്ന ഇന്ന രീതി കർത്തൃത്വം നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. നമ്മൾ അച്ഛനോട് ഇന്നതിന്നത് പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകാം മനസ്സിൽ. എന്നാൽ ജനങ്ങളോട് പറയുകയാണ് പത്രോസ് പറയുകയാണ് നിങ്ങൾ കീഴടങ്ങിയിരിപ്പീൻ. അപ്പൊ പൗരസ്ലീഹായുടെ ആശയം ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടത് നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങളുടെ പുരോഹിതന്മാർ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൾക്കാര്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആത്മാക്കളുടെ ചോദ്യം അവരോടാ ചോദിക്കുന്നത്. ചുമ്മാ 5 മീറ്റർ കുപ്പായിട്ട് ഇതിലെ ചുമ്മാ നടക്കുന്നതല്ല, അവരോട് കണക്ക് ചോദിക്കുന്ന കാര്യമാണ്. ആ ബോധ്യം അവർക്കും ഉണ്ടാകണം, നിങ്ങൾക്കും ഉണ്ടാകണം കേട്ടോ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ അവരുടെ പ്രൈവറ്റ് പ്രയേഴ്സിലൊക്കെ പുരോഹിതന്മാര് നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുകയാണ്. അപ്പോ ഈ അച്ഛന്മാരെയൊക്കെ മൂക്കും കൊണ്ട് ഇഷ്ടായിറ എണ്ണ വരപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു അവബോധം മനസ്സിൽ ഒരു ശകലം ഉള്ളത് നല്ലതാണ്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. വളരെ കൃത്യമായിട്ട് വചനം പറഞ്ഞേക്കുക. ഈ ചില അച്ഛന്മാരെയിട്ട് ഇച്ഛായിറ എണ്ണയ്ക്കുന്ന കണ്ടിട്ടുണ്ട് പല പള്ളിയിലും. അവരെ ഇങ്ങനെ ഞാണുമേൽ നിർത്തിയിട്ട് അങ്ങോട്ടാട് ഇങ്ങോട്ടാട് അങ്ങോട്ടാട് ഇങ്ങോട്ടാട്, അവർ ഞരങ്ങിക്കൊണ്ട് ഇത് ചെയ്യാൻ ഇടവരുത്തരുത്. ഒരു ഞരക്കത്തിന്റെ ശബ്ദം, ഒരു പുരോഹിതൻ നിങ്ങളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു പുരോഹിതന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകരുത്. നിങ്ങൾക്ക് നന്നല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുക. അതേ ആശയമാണ് പത്രോസ് പറയുന്നത്, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു ആശയം കൂടി അതിനകത്തുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാം എന്നാ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ഈ വേദപുസ്തകം മുഴുവൻ പരിശോധിക്കുമ്പോൾ ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരു ഒരു പ്രധാന ആശയം, മറ്റു പല ഇടങ്ങളിലും ഒക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിലും വളരെ ശക്തമായി ദൈവം എതിർത്ത് നിൽക്കുന്ന ആരോടാണ്? ബാക്കിയെല്ലാരും, ബാക്കി എല്ലാ പാപികളെയും ദൈവം വ്യഭിചാരം ചെയ്തവരെ പോലും ദൈവം കൂടെ അവനോട് പാപക്ഷമ കൊടുത്തിട്ട് പറഞ്ഞു, പോകാ ഇനി പാപം ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരൊറ്റ വർഗം എന്ന് പറയുന്ന ഈ നിഗളികൾ, അഹങ്കാരികളോട്, അഹങ്കാരികളോടാണ്. ഇവിടെ പത്രോസ് പറയുകയായി, ഇളയവരെ എന്നുള്ള അർത്ഥത്തിൽ ഇടവകയിലെ ജനങ്ങളോട് പറയുക, നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ താഴ്മ വേണം, താഴ്മ വേണം. സദൃശവാക്യങ്ങൾ 3:34 വായിച്ചേ. സദൃശവാക്യം അതാ പത്രോസ് ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. സദൃശവാക്യം 3:34. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, അതാ ഈ കോട്ട് ചെയ്തേക്കുന്ന വാക്യതാ. യാക്കോബ് 4:6 നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ലേഖനമാണല്ലോ. യാക്കോബ് 4:6 വായി. ഹലോ, ഹലോ.
നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു.
ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. സെയിം വാക്യമാണ് പത്രോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവം നിഗളികളോട്, ദൈവം എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഈ കോപം, കോപമുള്ളവര്, നിഗളമുള്ളവര്, നിഗള അഹങ്കാരികള്, ഈ ദാഷ്ടിക്കാരും നിഷ്ഠൂരന്മാരും വമ്പ് പറയുന്നവരും ഇണങ്ങാത്തവരും അജിതേന്ദ്രിയന്മാരും എന്നൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇണങ്ങാത്തവർ, ഈ ചൂണ്ടയിലും കുത്തുകയിലോ വലയിലും കയറുകയാലോ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന ആൾക്കാരെ പലരെയും കണ്ടിട്ടുണ്ട്. പല ഇടവകകളിലും ഒക്കെ ഉള്ളതാ ഈ അജഗണങ്ങളും മൂപ്പനുമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് ഇടവകകളെ ഞാൻ എടുത്തു പറയുന്നത്. എല്ലായിടത്തും ഉണ്ട് എങ്കിൽ തന്നെ നമ്മുടെ ഇടവകകളിൽ പലയിടത്തും കാണുന്ന ഒരു കാര്യ, അഹങ്കാരികൾ, നിഗളികള്, ദൈവം എതിർത്ത് നിൽക്കുന്നവര്. അവര് പറയുന്ന കാര്യം എന്നാണെന്നറിയോ? എന്റെ അപ്പന് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്റെ വല്യപ്പന് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കാരണം എനിക്കും ദേഷ്യമാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എങ്കിലും ഒരു പ്രാവശ്യം കൂടെ പറയാം. നിങ്ങളൊരു റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കടക്കുന്നു. റെഡ് സിഗ്നൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടക്കുന്നു. പുറകെ പോലീസ് വരുന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് വരുന്നു. ടിക്കറ്റ് കിട്ടുകയും നിങ്ങൾ വണ്ടി തന്നെ പുറത്തോട്ടിറങ്ങി പോലീസിന്റെ ചെവിക്കല്ലിന് ഒറ്റ അട്ടി അങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, എന്റെ അപ്പന് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്റെ വല്യപ്പനും ഭയങ്കര ദേഷ്യമായിരുന്നു. താനും അനുഭവിക്കാൻ പറയുവോ? ജിജി, ജിജി മാത്രമേ എന്നെ കേൾക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ജിജിക്ക് മാത്രമേ ഉള്ളൂ. ജിജി എന്ന് പറഞ്ഞേ, അടി പറയത്തില്ല, പറയുകയല്ല. കാര്യം എന്നാ, ടിക്കറ്റ് കിട്ടിയത്. അപ്പം ഈ വെളച്ചിൽ എവിടെ ഇറക്കാമെന്ന് നമുക്കറിയാം അല്ലേ? ഈ വെളച്ചിലും പൊളച്ചിലും എവിടെ ഇറക്കാൻ പറ്റുന്നേ? പെണ്ണും പിള്ളേരെ അടുത്ത് നടക്കുകയല്ല, പിന്നാകപ്പാറ നടക്കുന്ന എവിടെ ഉള്ളു? പള്ളിയിലേ ഉള്ളൂ. ഇതാ ഈ സ്വഭാവം മാറ്റണം. ഇത് നമ്മള് ഈ കാര്യങ്ങൾ, ഈ നിങ്ങൾ ഭാര്യമാരോട്, അമ്മാമ്മമാരും മോശമൊന്നുമല്ല, അമ്മാമ്മമാരും ഒന്നും മോശമല്ല. MMVS വളരെ വിദഗ്ധകളായ അമ്മമാരൊക്കെ ഉണ്ട്. എന്നോട് ദേഷ്യപ്പെടാനായിട്ടല്ല ഞാൻ പറയുന്നത്, ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന അവബോധമാണ്. ഇതുവരെ നിങ്ങളെ ആരും ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വളരെ കൃത്യമായി ബോധിപ്പിക്കുന്നു, ഈ നിഗളം, ഈ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. പ്രത്യേകിച്ച് ഇടവകകളിലും നമ്മളുടെ പൗരോഹിത്യത്തോടും വേണം, അവർക്ക് തിരുത്തലുകൾ ആവശ്യമാണ്. പുരോഹിതരും മെത്രാപ്പോലിത്തായും കാതോലിക്ക ബാബായും ഒക്കെ അവർക്ക് അവരുടേതായ തെറ്റുകളുണ്ട്. നമ്മൾ ഈ അമേരിക്കയിലോട്ട് വന്ന് 10 പൈസയൊക്കെ കൈകെട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ വെളച്ചിൽ മുഴുവൻ എല്ലാവരുടെ മുന്നിൽ അങ്ങ് കാണിക്കാവുന്ന ഒരു ചിന്താഗതിയൊക്കെ നമ്മുടെ മനസ്സിൽ. ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല അത്. ദൈവം നീതീകരിക്കുന്ന ഒരു കാര്യമല്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അത് അച്ഛനാണേലും മെത്രാപ്പോലിത്തയാണേലും കാതോലിക്ക ബാബായാണെങ്കിലും നിഗളം, അല്ലെങ്കിൽ ഏത് ജനങ്ങളാണെങ്കിലും, സാധാരണ ജനങ്ങളാണെങ്കിലും നിഗളം എന്ന് പറയുന്ന ഒരു കാര്യത്തോട് ദൈവം എതിർത്ത് നിൽക്കുക. ബാക്കി എല്ലാ പാപത്തിനും ദൈവം ക്ഷമ നൽകും. പക്ഷെ ഈ നിഗളം, അഹങ്കാരം എന്നൊരു പറയുന്ന ഒരു കാര്യം എത്രയോ ഇടവകളെ കണ്ണീരിൽ ആഴ്ത്തുന്നു, എത്രയോ പുരോഹിതന്മാരെ കണ്ണീര് കുടിപ്പിക്കുന്നു, എത്രയോ ജനങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്നു. ഇത് പുരോഹിതന്മാരും ജനങ്ങളും ഒക്കെ വിട്ടൊഴിയേണ്ട ഒരു വലിയ പാപമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇറക്കാവുന്നിടത്ത് വേഗത്തിൽ ഇറക്കാം എന്ന് വിചാരിക്കരുത്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ താഴ്മയോടെ നിർവഹിക്കണമെന്ന് പത്രോസ് ലീഹ ഇവിടെ പറയുകയാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് ആറാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. നോക്കൂ, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണോ? ചില കാര്യങ്ങളൊന്നും ഉണ്ടാതിരിക്കുക, എല്ലാത്തിനും അങ്ങോട്ട് കയറി റെസ്പോണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. അച്ഛൻ ചൊല്ലിപ്പോയത് തെറ്റ്, അച്ഛൻ പറഞ്ഞത് തെറ്റ്, അച്ഛൻ നോക്കിയത് തെറ്റ്, അങ്ങോട്ട് തിരിഞ്ഞത് തെറ്റ്, അല്ലെങ്കിൽ കെട്ടിയവൻ ചെയ്തത് തെറ്റ്. കെട്ടിയവന്മാരെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്റെ പൊന്നമ്മാമ്മമാരെ, നിങ്ങൾ ഈ കെട്ടിയവന്മാരെ പബ്ലിക്കിന്റെ മുന്നിലിട്ട് ബഹളം വെക്കരുത്. അവരോട് നിങ്ങൾ ശരിയാ, നിങ്ങൾ നല്ല ഏണിങ്സ് ഒക്കെ ഉള്ളവരായിരിക്കാം, നിങ്ങളായിരിക്കാം നിങ്ങളുടെ ഡിപ്പെൻഡന്റ് വിസയിലായിരിക്കാം പുള്ളിക്കാരൻ വന്നത്, എന്നാലും അയാൾ ഉണ്ടാക്കനായിരിക്കാം. അയാളെ പബ്ലിക്കിന്റെ മുന്നിലിട്ട് ഈ കോലം കെട്ടിക്കരുത്, പബ്ലിക്കിന്റെ മുന്നിലിട്ട് മോശമായിട്ട് വർത്തമാനം പറയരുത്. നമ്മുടെ MMVS ആൾക്കാർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കെട്ടിയവന്മാരെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യരുത് മറ്റുള്ളവരുടെ മുമ്പിലിട്ട്. അത് പല അനുഭവങ്ങൾ കാണുന്നതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ദയവിയത് നിങ്ങളുടെ ഭർത്താവ് സാമർഥ്യമുള്ള ശ്രീ ഭർത്താവിന്റെ കിരീടമായിട്ട് ശോഭിക്കുക എന്നുള്ളത് ആവശ്യം. ആ ഒരു കുടുംബജീവിതത്തിന്റെ മഹിമ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എല്ലാവരുമായിട്ടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർക്കുക, താണിരിക്കുക, നിങ്ങളെ തക്ക സമയത്ത് ദൈവം ഉയർത്തിക്കോളും. നിങ്ങൾ ചില കാര്യങ്ങൾ മിണ്ടാക്കിയിരുന്നേ, നിങ്ങൾ താഴ്മയോടിരുന്നേ, അങ്ങനെ നിങ്ങൾ വളരെ മനോഹരമായ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് തുടർന്നുള്ളത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിയിപ്പീൻ എന്ന് പത്രോസ് പറയുകയാണ്. നമ്മൾ താഴ്മയോടിരിക്കുക. നമ്മൾ സാധാരണ പറയാറില്ലേ, താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ എന്നാ പറയുന്നല്ലേ. അപ്പം അമ്മമാരായിരിക്കുന്ന സഹോദരിമാരായിരിക്കുന്ന നമ്മളുടെ ഉത്തരവാദിത്തമാണ് താഴ്മയോടുകൂടി ഇരിക്കുക. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യേണ്ട, കെട്ടിയവനും താണിരിക്കണം, ഭാര്യയും താണിരിക്കണം. എന്നാൽ സ്ത്രീകളെന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, അതിൽ നിന്ന് നമുക്ക് മാറാൻ സാധ്യമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും, തക്ക സമയത്ത്. വളരെ മനോഹരമായ ഒരു വാക്യ ഇതൊക്കെ. രണ്ടും മൂന്നും ദിവസം നിന്ന് പ്രസംഗിക്കാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രസംഗത്തിന്റെ സമയമല്ലല്ലോ, നമുക്ക് വേദപഠനത്തിന്റെ സമയമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി പറയുന്നില്ല. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ്, ബലമുള്ള കൈ എന്നൊരാശയം നമുക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സമയം ഏകദേശമൊക്കെ അവസാനിക്കുകയാണ്, അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് ആ ഭാഗം പഠിക്കാം. ഇന്ന് നമ്മുടെ സമയം അവസാനം, ഇന്ന് ഞാൻ മൊത്തം തീർക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്തോ എനിക്കത് സാധിച്ചില്ല. അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം കൂടെ നടത്തി നമുക്ക് അടുത്ത ആഴ്ച അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ അടുത്ത ദിവസം പിന്നീട് എടുത്തോളാം. ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രിയമുള്ളവരെ, കേവലം പത്രോസിന്റെ ലേഖനം പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ സ്പർശിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ ഇതൊന്നും പറയാനായിട്ടല്ലായിരുന്നു ഇന്ന്, പക്ഷെ എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയിപ്പിക്കും. നമ്മുടെ സഭയ്ക്ക് ഒരു പുതുക്കം വേണം, നമുക്കൊരു പുതുക്കം വേണം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്കുണ്ടാകണം. പരീക്ഷ എഴുതുക എന്നുള്ളതല്ല, അത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. നിങ്ങൾ പരീക്ഷ എഴുതുകയും മാർക്ക് മേടിക്കുകയും 90 or 100 ഒക്കെ മേടിച്ചു, അതൊന്നും കുഴപ്പമില്ല, അത് ആവശ്യമാണ്, നമുക്ക് നല്ല കാര്യമാണ്. 10 പേരുടെ മുന്നേ മാനം ഉണ്ടാകുന്ന കാര്യമാണ്. ദൈവത്തിന് മുമ്പിൽ മാനം ഉണ്ടാകണമെങ്കിൽ അതെല്ലാം പ്രാക്ടിക്കലാക്കണം. ദൈവത്തിന് മുന്നിൽ വാടാത്ത കിരീടം പ്രാപിക്കാൻ അച്ഛന്മാരോട് മാത്രം പറയുന്നല്ല, മുടികൾ മുടഞ്ഞ് നിരനിരയായി നമ്മളെല്ലാം പൗരോഹിത്യ ഗണമാണ്. നമുക്കെല്ലാവർക്കും ഈ കിരീടം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കിരീടം പ്രാപിക്കണമെങ്കിൽ നമ്മളത് പ്രാക്ടിക്കൽ തിയോളജി എന്നൊരു കാര്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ ദൈവം കൂടുതൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ പൊതുവായിട്ട്?
അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ് എനിക്ക് ഷുവറായിട്ട് അറിയത്തില്ല, ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആന്റി അറിയിച്ചു അത്. എന്നാലും അടുത്ത വെള്ളിയാഴ്ച അച്ഛന്റെ ക്ലാസ് ഉണ്ടായിരിക്കും എന്ന് എല്ലാരോടും അറിയിക്കുന്നു. ഇന്ന് കേറാനൊക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇമെയിൽ എല്ലാവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നെന്ന്, എനിക്കറിയില്ല എത്ര പേര് കേറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച തീർച്ചയായും ക്ലാസ് ഉണ്ടാകും, അച്ഛൻ തന്നെ ക്ലാസ് എടുക്കും. അടുത്ത വ്യാഴാഴ്ചത്തെ കാര്യം പുറകാലെ അറിയിക്കാം.
പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗോപവാസം കൂട്ടായിരുന്നു ഞങ്ങളെല്ലാവരുടെ മേലും. കർത്താവേ, ഞങ്ങൾ ഓർത്ത് ചിന്തിച്ചതായ എല്ലാ കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ ഈ വേദപഠനത്തിന്റെ മേലും, ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിന്റെ മേലും, ദൈനംദിനമായ ഞങ്ങളെല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളോടും നല്ല പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
ഓക്കെ.